കവിത ഭാഷയുടെ കലയാണെന്ന സത്യം വലിയേറി ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു. വാക്കുകളുടെ സവിശേഷ വിന്യാസം കൊണ്ടും വികാരമുണർത്താൻ ചിലർക്കു കഴിയും. മറ്റു ചിലർക്ക് അപ്രാപ്യമായ ഒരു സിദ്ധിയാണത്. കാവ്യാവസ്ഥ അനൈച്ഛികവും ക്രമരഹിതവുമായ ഒന്നാണ്. ആകസ്മികതയുടെ അനന്തരഫലമായാണ് നാം അത്തരമൊരു അവസ്ഥയെ പ്രാപിക്കുന്നതെന്ന് വല്ലേറി അഭിപ്രായപ്പെടുന്നു. പക്ഷേ ആകസ്മികമായ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ മാത്രം ഫലമല്ല കവിത എന്ന സത്യവും മറക്കാൻ പാടില്ല. കാവ്യാവസ്ഥ അനുഭവിച്ചാൽ മാത്രം ഒരാൾ കവിയാവുകയില്ല എന്ന നിശ്ചയം, കാവ്യാവസ്ഥയെ മറ്റുള്ളവരിൽ ആസ്വാദകരിൽ സംസൃഷ്ടമാക്കുക എന്നതാണ് കവിയുടെ ധർമ്മം. വായനക്കാരനെ പ്രചോദിതനാക്കുന്നതിലൂടെയാണ് കവി തിരിച്ചറിയപ്പെടുന്നത്. പേജ് 206. സ്വന്തം വിസ്മയത്തിൻ്റെ വിസ്മയകരമായ കാരണമാണ് വായനക്കാരൻ തേടുന്നത്. ആ കാരണമാണ് കവി. ഡെകാസ് എന്ന ചിത്രകാരനെ പോൾ വലേറി അനുസ്മരിക്കുന്നു. ഡെകാസ് ചിത്രരചനയ്ക്ക് പുറമെ കാവ്യരചനയിലും ഇടയ്ക്കിടെ ഏർപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പല കവിതകളും ചേതോഹരമതാണു. എങ്കിലും കാവ്യരചനയുടെ ബുദ്ധിമുട്ട് ഡെകാസിനെ അലോസരപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഒരിക്കൽ പ്രശസ്ത കവി മല്ലാമറിയോട് പറഞ്ഞു, അത്രേ, ഐ കാൻ്റ് മാനേജ് ടു സേ വാട്ട് ഐ വാണ്ട് ആൻഡ് യെറ്റ് ഐ ആം ഫുൾ ഓഫ് ഐഡിയാസ്. മല്ലാർമയുടെ ഇപ്രകാരം ഉള്ള മറുപടിയായിരുന്നു, മൈ ഡിയർ ഡെകാസ്, വൺ ഡസൻറ്റ് മേക്ക് പോയട്രി വിത്ത് ഐഡിയാസ് ബട്ട് വിത്ത് വേർഡ്സ്. കവിത ഭാഷയ്ക്കുള്ളിലെ ഭാഷയാണെന്ന മന്ത്രം വലേറി ഈ അവസരത്തിൽ ഉരുവിടുന്നു. പക്ഷേ ഭാഷ ഒരു പ്രായോഗിക സൃഷ്ടി ആണ്. താനൊരു ലൈറ്റ് ചോദിക്കുമ്പോൾ ശ്രോതാവ് ആ ലൈറ്റ് തന്നെ നൽകുന്നു. തൻ്റെ വാക്കുകൾ അയാളോട് സംവദിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഒരാൾ പറയുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് മനസ്സിലാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാക്കുകൾ അതോടെ തീരോഭൂതമാകുന്നു. പകരം ബിംബങ്ങളും ബന്ധങ്ങളും പ്രേരണകളും വന്നു നിൽക്കുന്നു. കാര്യം മനസ്സിലാകാതെ വരുമ്പോൾ മാത്രമേ വാക്കുകൾ ആവർത്തിക്കപ്പെടൂ. മനസ്സിലാക്കപ്പെടുന്ന ഭാഷ മറ്റൊന്നായി രൂപാന്തരപ്പെടും. അതായത് ഭാഷ ആദ്യം അഭാഷയായി മാറും. പിന്നീട് നാം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് വ്യത്യസ്തമായ ഒരു ഭാഷയുടെ രൂപം ധരിക്കുകയും ചെയ്യുന്നു. ഭാഷയുടെ ഉച്ചരിത രൂപം അതേപടി നിലനിൽക്കുന്നില്ല. അത് അതിൻ്റെ ജീവിതം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിൽ അവശേഷിക്കേണ്ടതില്ല. കവി ഭാഷയെ കടമെടുക്കുന്നു. ഭാഷ പൊതുജനത്തിൻ്റെ ശബ്ദമാണ്. പരസ്പര ബന്ധമില്ലാത്ത ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സമ്മിശ്രമാണ് ഓരോ വാക്കും. ഓരോ വാചകത്തിനും സങ്കീർണമായ ഒരു പ്രവർത്തനമാണുള്ളത്. വാചകം ചിലപ്പോൾ നിരുപയോഗമാണെന്ന് വരാം. ഒരു വാചകം യുക്തിഹീനമാണെന്ന് വരാം. മറ്റൊന്ന് തളരഹിതമായിരിക്കാം. സ്രോതസ്സുഖം ഏകുന്ന വാചകം നിരർത്ഥമാണെന്നും വരാം. ഒരാൾക്ക് ഒരു പാഠത്തെ പല വഴികളിലൂടെ അപഗ്രഥിക്കാം. ഫോണറ്റിക്സ്, സൊമാൻറ്റിക്സ്, ലോജിക്, റെട്ടറിക്, ഫിലോളജി, പ്രോസിഡി, എറ്റിമോളജി എന്നിങ്ങനെ പല വഴികളുണ്ട് ഭാഷാ പഠനത്തിന്. എല്ലാ വഴികളും അറിഞ്ഞ് ബോധപൂർവം വാക്കുകൾ വിന്യസിക്കുകയാണ് കവി ചെയ്യുന്നത്. കവി ഒരു രൂപാന്തരീകരണത്തിന് വിധേയനാകുകയാണെന്ന പക്ഷമാണ് വലേറിക്കുള്ളത്. കവിത രചിക്കുന്ന ഒരു ജൈവാവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. നടക്കാൻ പഠിക്കുന്ന കുഞ്ഞ് ഒരു ദിവസം മനസ്സിലാക്കും തനിക്ക് ഓടാനും കഴിയുമെന്ന്. പിന്നീട് അവന് നൃത്തം വയ്ക്കാനും കഴിയുന്നു. അത് അതേ അവയവങ്ങൾ കൊണ്ടുള്ള ഒരു പുതിയ പ്രവർത്തനമാണെന്ന് അവൻ കണ്ടെത്തുന്നു. പേജ് 207. നൃത്തത്തിൽ സൃഷ്ടി കടന്നു വരുന്നു. നൃത്തത്തോടുമൊപ്പം അവൻ ഗദ്യവും കവിതയും തിരിച്ചറിയുന്നു. നടത്തത്തിനും ഗദ്യത്തിനും ഒരു നിശ്ചിത ലക്ഷ്യമുണ്ടായിരിക്കണം. നാം പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന ഒന്നിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന കർമ്മങ്ങളാണവ. നൃത്തം വ്യത്യസ്തമായ ചലനമാണ്. ക്രിയകളുടെ ഒരു വ്യവസ്ഥിതയാണത്. ക്രിയയുടെ ലക്ഷ്യം ക്രിയ തന്നെയാണവിടെ. നൃത്തത്തിൽ നർത്തകൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നില്ല. ഒരു വിശേഷാവസ്ഥയുടെ സൃഷ്ടി മാത്രമാണ് അവിടെ നടക്കുന്നത്. നൃത്തത്തിലെ ചലനം സാധാരണമായ സോപയോഗ ചലനങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാണ്. എങ്കിലും നടത്തത്തിന് ഉപയോഗപ്പെടുത്തുന്ന അതേ അവയവങ്ങൾ, അതേ അസ്ഥികൾ, അതേ മജ്ജകൾ നൃത്തത്തിനും ഉപയോഗമായി തീരുന്നുണ്ട്. അതുപോലെ ഗദ്യവും കവിതയും ഓരോ വാക്കുകളെയാണ് അവലംബിക്കുന്നത്. ശബ്ദം, രൂപം എന്നിവയിലും വ്യത്യാസമല്ല. പക്ഷേ അവയുടെ സംയോജനം വ്യത്യസ്ത രീതിയിലായിരിക്കും. നടത്തം ലക്ഷ്യത്തിൽ അവസാനിക്കുന്നു. അതുപോലെ ലക്ഷ്യത്തിൽ എത്തുന്നതോടെ ഗദ്യം തിരോഭൂതമാകുന്നു. അത് അർത്ഥത്തിന് വഴിമാറിക്കൊടുക്കുന്നു. ഗദ്യം അവതാരണത്തെ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് സാരം. കവിത ജീവിച്ചു കഴിഞ്ഞും മരിക്കാതിരിക്കുന്നു, അത് ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നു, അത് അതിനെ തന്നെ പുനഃസൃഷ്ടിക്കുന്നു, അത് അതിനെ പുനഃസൃഷ്ടിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് പോയിന്റുകൾക്കിടയിൽ സദാ സഞ്ചരിക്കുന്ന ഒരു പെൻഡലത്തെ നോക്കൂ. ഒരറ്റം കവിതയുടെ രൂപവും മറ്റേയറ്റം കവിതയുടെ ഉള്ളടക്കവുമാണെന്ന് സങ്കല്പിക്കൂ. ശബ്ദത്തിൽ നിന്ന് അർത്ഥത്തിലേക്ക് ചെല്ലുന്ന പെൻഡുലം അവിടെ നിൽക്കാതെ തിരിച്ചു ശബ്ദത്തിലേക്ക് മടങ്ങുന്നു. കവിത അങ്ങനെയാണ്. സമുദ്രയ്ക്ക് ആവിഷ്കാരത്തിനുമിടയിൽ ഒരിക്കലും തീരാത്ത ചലനമാണ് കവിതയുടെ മുഖമുദ്ര. കവിതയുടെ പെൻഡുലം ശബ്ദത്തിനും ചിന്തയ്ക്കുമിടയിൽ, ചിന്തയ്ക്കും ശബ്ദത്തിനുമിടയിൽ, ഭാവത്തിനും അഭാവത്തിനുമിടയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബ്ദാർത്ഥങ്ങളുടെ അവിഭാജ്യതയിലാണ് കവിതയുടെ പൊരുളിരിക്കുന്നത്. വാക്കും മനസ്സും കവിതയിൽ ഒരേ പ്രണയബന്ധത്തിലാണ്. തന്മൂലം ശബ്ദത്തെയും അർത്ഥത്തെയും പരസ്പരം വേർപിരിക്കാൻ കവിത നമ്മെ അനുവദിക്കുന്നില്ല. അതേസമയം കവിത വെറും പ്രചോദനഫലമോ അതോ അജ്ഞാതശക്തിയുടെ ഇംഗിതങ്ങൾ നമുക്കായി പകർന്നു തരികയാണോ കവിയുടെ ധർമ്മം? പേജ് 208. അയാൾ വെറും മാധ്യമം മാത്രമോ? തീർച്ചയായും ഒരാത്മീയ ശക്തി കവിക്ക് ഉണ്ടായിരിക്കും. ചില മുഹൂർത്തങ്ങളിൽ ആ ശക്തി അയാൾക്ക് വെളിപ്പെടുകയും അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിൽ കാത്തുസൂക്ഷിച്ചിട്ടുള്ള പ്രതിഫലനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ മുതലായ പലതും കവിയെ സഹായിക്കുന്നുണ്ടെന്ന വാസ്തവം കാണാതിരുന്നുകൂടാ. എല്ലാ നല്ല കവികളും നല്ല വിമർശകരാണ്. കവിക്ക് തൻ്റെതായ ഒരു അമൂർത്ത ചിന്ത അഥവാ തത്വചിന്ത ഉണ്ടായിരിക്കും. അതില്ലാത്ത കവി നേടിയ സരസ്വതി കടാക്ഷം കലാകാരൻ്റെ അഭാവത്തിൽ ആഭരണങ്ങളാകാത്ത അമൂല്യ ലോഹങ്ങളെ പോലെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കവിത തുടങ്ങാൻ ഒരു താളത്തിൻ്റെ അനുസ്മരണം മതി. അപ്പോൾ കവി മനസ്സിൽ ഒരാശയം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവില്ല. എങ്കിലും പതിയെ പതിയെ ഒരു വിഷയം ഉരുത്തിരിഞ്ഞു വരും. ഉള്ളിൽ ആവിഷ്കാരം തേടിക്കിടന്ന ചിന്ത ആ വിഷയത്തിലേക്ക് കടന്നു വരും. കവിത ഒരു യന്ത്രത്തെ പോലെയാണ്, വാക്കുകളുടെ ഉപാധിയിലൂടെ ഒരു കാവ്യാത്മക മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്ന യന്ത്രം. ഭാവുകത്വവും സ്മരണയും ദീക്ഷണയുമെല്ലാം തന്ത്രീലയത്തിൻ്റെതായ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് കാവ്യത്തിൽ ലയിച്ചു ചേരുന്നു. കവിയെ ഉണർത്താൻ ഒരു വൃക്ഷമോ ഒരു മുഖമോ ഒരു വികാരമോ ഒരു വാക്കോ ധാരാളം. ചിലപ്പോൾ ഒരനുഭൂതി വിവർത്തനം ചെയ്യാനായിരിക്കും കവി പേന തൊടുന്നത്. ചിലപ്പോൾ ഒരു രൂപഘടകം, ഒരു താളമോ മറ്റോ മതി കവിയെ ഉണർത്താൻ. ഏതു നിലയ്ക്കും വാക്കും മനസ്സും വേർതിരിച്ചെടുക്കാനാവില്ല കാവ്യകലയിൽ. മുമ്പ് പറഞ്ഞതുപോലെ കവിതയുടെ പെൻഡുലം ശബ്ദത്തിൽ നിന്ന് ചിന്തയിലേക്കും, ചിന്തയിൽ നിന്ന് ശബ്ദത്തിലേക്കും ചലിച്ചുകൊണ്ടേയിരിക്കും. 35. എഫ് ടി മാരിനേറ്റിയെ പറ്റി ദീർഘമായും വിശദമായും ഉപന്യസിക്കേണ്ട കാര്യമില്ല. 1909 പ്രകാശം കണ്ട മാനിഫെസ്റ്റോ ഓഫ് ഫ്യൂച്ചറിസമാണ് അദ്ദേഹത്തെ സ്മരണയിൽ നിലനിർത്തുന്നത്. പ്രസ്തുത രചന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് യൂഗൻ വെബർ ആണ്. ഇറ്റലിയിലാണ് ആക്രമമായ ഫ്യൂച്ചറിസ്റ്റ് മാനിഫെസ്റ്റോ പ്രഭാതത്തിലെ ഇടിമുഴക്കം പോലെ ആദ്യമായി വിക്ഷേപിക്കപ്പെട്ടത്. പ്രൊഫസർമാരുടെ ഭൂഗർഭശാസ്ത്രജ്ഞരുടെയും പുരാവസ്തു ചിന്തകരുടെയും മറ്റും ഗ്രഹണത്തിൽ നിന്നും ഇറ്റലിയെ മോചിപ്പിക്കുകയായിരുന്നു മാനിഫെസ്റ്റോയുടെ അടിയന്തര ലക്ഷ്യമെന്ന് മാരിനെറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയങ്ങളുടെയും സെമിത്തേരികളുടെയും നാടായ ഇറ്റലി, ശില്പികളും ചിത്രകാരന്മാരും സൃഷ്ടിച്ചു വെച്ച ഭൂതകാല ഭൂതികളുടെ ശവകുടീരങ്ങൾ, ആണ്ടിലൊരിക്കലെങ്കിലും അവ സന്ദർശിക്കുന്ന ആസ്വാദകൻ, ചിത്രഭാംസ പേടകങ്ങൾക്കായി സ്വന്തം വൈകാരികത നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മാരിനെറ്റി പറയുന്നു. ഭൂതകാലത്തിൻ്റെ സമാരാധനത്തിനായി സ്വന്തം സിദ്ധികൾ വ്യായം ചെയ്യുന്നത് നിഷ്ഫലമാണ്. പേജ് 209. നാം ആസന്ന സ്മരണകളോ തടവുപുള്ളികളോ അല്ല, നാം ചെറുപ്പമാണ്, ഫ്യൂച്ചറിസ്റ്റുകളാണ്. ലൈബ്രറികൾ കത്തിച്ചു കളയുക മാരിനേറ്റി ആഹ്വാനം ചെയ്യുന്നു. മ്യൂസിയങ്ങൾ പെരുവെള്ളത്തിൽ മുക്കിക്കളയുക. ഫ്യൂച്ചറിസ്റ്റുകളായ തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നവർക്ക് പോലും 30 വയസ്സായിട്ടില്ല എന്ന് മാരിനേറ്റി പ്രഖ്യാപിക്കുന്നു. അതിനർത്ഥം ഒരു 10 കൊല്ലം കൂടിയെങ്കിലും തങ്ങൾ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ്. തങ്ങൾക്ക് 40 തികയുമ്പോൾ പുതുതലമുറ വന്നെത്തും. അവർ നിരൂപയോഗമായ കയ്യെഴുത്ത് പ്രതികളെന്നോണം തങ്ങളെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞുകൊള്ളട്ടെ. അപ്പോഴേക്കും തങ്ങളുടെ ബുദ്ധി ചീഞ്ഞു കഴിഞ്ഞിരിക്കും. പഴമയെ ഇഞ്ചോടിഞ്ചി അടിച്ചു തകർക്കുകയാണ് മാരിനേറ്റി ചെയ്യുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല.